അനുഗ്രഹങ്ങളാൽ നിങ്ങളുടെ യാചനകൾ നൽകുമാറാണെന്നേ. ദൈവമായ കർത്താവെ, കൃപയിൽ ഒരിക്കൽ കൂടെ അടുത്തു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പല അനുഭവങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ദൈവിക അനുഭവത്തിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ വേദപഠന ക്ലാസ് അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന ശബ്ദം കേൾപ്പാൻ നിങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, അവിടെ ആയിരുന്ന ഇന്നത്തെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ ക്ലാസ് കേൾക്കുവാൻ തക്ക ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവാത്മാവിനെ സ്വീകരിക്കുവാനും നല്ല നിലത്ത് വീണ വിധപോലെ 30, 60, 100 മിനിറ്റ് ആയിട്ട് ഫലം കായ്ക്കാനും തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ ദൈവം ഉത്തേജിപ്പിക്കുവാൻ തക്കൊണ്ടും പര്യാപ്തമായ ജീവന്റെ വചനങ്ങളെ കേൾക്കുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. അജ്ഞാനികളായിരുന്ന സ്നേഹന്മാരെ അവിടുത്തെ പരിശുദ്ധാത്മദാനത്താൽ നിറച്ച് ജ്ഞാനികളാക്കിയതുപോലെ ഞങ്ങളെയും നിന്റെ ദിവ്യ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളെ ജ്ഞാനികളും നിറവുള്ളവരുമാക്കി തീർക്കണമേ. ദൈവം, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളെ ഓർക്കുന്നു. ദൈവാത്മാവിൽ കൈകാര്യം ചെയ്യുവാൻ തക്കുന്ന അടിയൻ പ്രാപ്തി നൽകണമേ. അടിയന്റെ ബലഹീനതകളോ കുറവുകളോ അതിന് തടസ്സമായിട്ട് നിൽക്കരുതേ. ദൈവമേ, കേൾക്കുവാൻ ഒരുക്കത്തോടെ മനസ്സൊരുക്കത്തോടെ ദൈവമേ തിരുസന്നിധിയിൽ തലവണക്കിയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഇടപെടണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഓർക്കുന്നു. ദൈവമേ, വിവേചിപ്പാനും അത് നല്ല നിലയിൽ സ്വീകരിപ്പാനും തക്കുന്ന ഞങ്ങളോട് സഹായിക്കണമേ. സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. കൃപയിൽ പൊതിയണമേ. ആവശ്യങ്ങളിൽ അവിടുന്ന് താങ്കും തള്ളുമായിട്ടിരിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ ആവശ്യഭാരങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണമേ. ഞങ്ങൾ അല്പസ്വന അവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിൽ തലകുലിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് ഇടപെടുന്ന നിമിഷങ്ങളായി വേർതിരിപ്പാൻ തക്കും ഞങ്ങളോട് സഹായിക്കണമേ. വിവിധ നിലകളിൽ ഇതിന് സഹായം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ അധ്വാനവും അവരുടെ പ്രാർത്ഥനകളും അവരുടെ കണ്ണുനീരുകളും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി തീരുവാൻ തക്കൊണ്ട് സഹായിക്കണമേ. നിങ്ങളുടെ ഈ പഠന ക്ലാസ് അനേകർക്ക് പ്രയോജനപ്പെടുവാൻ നിങ്ങളോട് സഹായിക്കണമേ. ദൈവമേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം തിരുവൻപാ നയിപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും ജീവിപ്പാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മള് കഴിഞ്ഞ ആഴ്ച വെളിപാട് പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് 6-ാമത്തെ അധ്യായത്തെ കുറിച്ച് ചില ചിന്തകൾ ഒരുമിച്ച് ചിന്തിപ്പനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് കർത്താവിനെ ഉയർത്തുന്നേറ്റ കർത്താവിന് അറുക്കപ്പെട്ട കുഞ്ഞാടായി യോഹന്നാൻ ദർശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചുരുള തുറപ്പാൻ പ്രാപ്തനായി യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ മുദ്ര പൊട്ടിക്കാൻ മുദ്ര തുറക്കുവാൻ പ്രാപ്തനായിട്ട് കാണുന്നു. കുഞ്ഞാട് ചുരുൾ വാങ്ങുന്നതോടുകൂടെ കുഞ്ഞാടിന്റെ സിംഹാസന ആരോഹണമാണ് നടക്കുന്നത്. കുഞ്ഞാടിന്റെ സിംഹാസന ആരോഹണം നടക്കുമ്പോൾ കുഞ്ഞാടിന്റെ മുമ്പിൽ ആരാധന അർപ്പിക്കുന്ന മാലാഖമാരെയും സർവസൃഷ്ടികളെ എല്ലാ സൃഷ്ടികളും എല്ലാ ജീവജാലങ്ങളും സമസ്ത സൃഷ്ടികളും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു ചിത്രമാണ് യോഹന്നാൻ ദർശനത്തിൽ കാണുന്നത്. ഒരർത്ഥത്തിൽ കുഞ്ഞാടിന്റെ മഹത്വീകരണവും വിജയവും പൂർണമായി ദർശിക്കുന്ന ഒരു കാഴ്ചയാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ 6-ാം അധ്യായം മുതൽ നമ്മൾ വെളിപ്പെട്ട് കാണുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ്. 6-ാം അധ്യായത്തിൽ മുദ്രകളെ കുറിച്ചുള്ള ചിത്രം, 6 മുദ്രകളാണ് അവിടെ വരുന്നത്. തുടർന്നുള്ള ചാപ്റ്ററിലെ ദർശനത്തെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് അവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ 6-ാം അധ്യായ ആദ്യ ഭാഗം, കുഞ്ഞാടെ മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിനുമേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഓരോ വേഴ്സ് അതാത് സമയത്ത് ഞാൻ വായിച്ചോളാം. the seal of the roll are opened one by one. History unfolds before John's eyes. ചരിത്രം യോഹന്നാന്റെ മുമ്പിൽ ഒരു കാഴ്ചയായിട്ട് ഈ ചുരുൾ തുറക്കുന്നതോടനുബന്ധിച്ച് ഒരു വലിയ ചരിത്രം തുറക്കുന്നതായിട്ടാണ് യോഹന്നാൻ അവിടെ കാണുന്നത്. മുദ്രകൾ തുറക്കുന്നത് വഴി ദൈവീക പദ്ധതിയുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല അവ നടപ്പാക്കുക കൂടി ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും സ്വർഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് യോഹന്നാൻ ദർശിച്ചുകൊണ്ടിരിക്കുന്നു. പൂർത്തീകരണ കാലം വരെയുള്ള ഈ രസാഗര കാലത്ത് സംഭവിക്കുന്ന രണ്ടാമത്തെ വരവ് വരെ ഉള്ള സമയത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ പ്രതീകങ്ങളാണ് ഈ ദർശനങ്ങൾ. ദൈവിക പദ്ധതി നിർവഹിക്കുന്നതിന് പങ്കാളികളാവുന്നത് പലരാ. അശ്വാരൂഢന്മാർ, കുതിരപ്പുറത്ത് വരുന്ന ആളുകള്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന രക്തസാക്ഷികൾ, മാലാഖമാർ, മനുഷ്യർ, ഇവരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. ഈ മുദ്രയിട്ടിരിക്കുന്ന ചുരുളിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പ്രതീകാത്മകമായ വിവരണം ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുന്നതോടുകൂടിയാണ് ചുരുളിന്റെ ഉള്ളടക്കം പൂർണ്ണമായി വെളിപ്പെടുന്നത്. ഓരോ മുദ്രയും പൊട്ടിക്കുമ്പോൾ വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയുടെ വിവിധ വശങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. ശിക്ഷാവിധിയെ പറ്റിയാണ് ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും സൂചിപ്പിക്കുന്നതെങ്കിലും ദൈവരാജ്യത്തിന്റെ പൂർണമായ വെളിപാടാണ് അന്തിമമായിട്ട് ഉണ്ടാകുന്നതെന്ന് യോഹന്നാൻ വളരെ ശക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ജോൺ ഈസ് സീയിങ് ഇൻ അഡ്വാൻസ് ദ എൻഡ് ഓഫ് ടെറർ ആൻഡ് ജഡ്ജ്മെന്റ് വിച്ച് കുഡ് ബ്രിങ് ഇൻ ടു ദ ഗോൾഡൻ ഏജ് ഓഫ് ഗോഡ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അത് എന്റെ പൂർത്തിയിൽ സംഭവിക്കാനുള്ളതൊക്കെയാണ് യോഹന്നാൻ അവിടെ കാണുന്നത്. യുഗാന്ത്യത്തെ പറ്റി കർത്താവിന്റെ പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിൽ അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. കർത്താവിന്റെ യുഗാന്ത്യത്തെ പറ്റിയുള്ള പ്രസംഗങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24, ലൂക്കോസിന്റെ സുവിശേഷം 21 എന്നുള്ള ഭാഗങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇവിടെ കർത്താവിന്റെ ഉപദേശങ്ങളുടെ വ്യക്തമായ ഒരു സ്വാധീനം ഇവിടെ ദർശിക്കാനായിട്ട് നോക്കും. മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായവും ഈ അധ്യായവും തമ്മിൽ നല്ല സാമ്യമുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിനകത്തുനിന്നുള്ള കടപ്പാടുകൾ ഇതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളത് ആ ഒരു യുഗാന്ത്യത്തെ കുറിച്ചുള്ള കർത്താവിന്റെ പ്രഭാഷണങ്ങളിലെ ആശയങ്ങളുടെ സ്വാധീനം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ ഉപയോഗിക്കുന്ന പല പ്രതീകങ്ങളും വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ കാണുന്ന വിവിധ നിറത്തിലുള്ള കുതിരകൾ സക്കറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സക്കറിയാ പ്രവാചകൻ, ദ ഒറിജിൻ ഓഫ് ദ വിഷൻ ഈസ് ഫ്രം സക്കറിയ 6:1-6, അത് അവിടെ കാണുന്നുണ്ട്. രഥങ്ങൾ പൂട്ടപ്പെട്ട നിലയിലാണ് സക്കറിയ കാണുന്നത്. എന്നാൽ ഇവിടെ കുതിരകളെ പ്രധാനമായും പടയാളികൾ സവാരി ചെയ്യുന്നതിനാണ് സക്കറിയാ പ്രവാചകൻ പുസ്തകത്തിൽ കാണുന്നത്. എന്നാൽ യോഹന്നാൻ കാണുന്നത് യുദ്ധത്തിന് ഉപയോഗിക്കുന്നതായിട്ടാ. അത് യുദ്ധം എന്ന് പറയുന്നത് നശിപ്പിക്കുന്നതിന്റെ ഒരു കാരണമാണ്, നശിപ്പിക്കാനായിട്ടുള്ളതാ. അങ്ങനെ നശിപ്പിക്കാനായിട്ടുള്ള ഒന്നായിട്ടാണ് ഒരുപാട് പുസ്തകത്തിൽ ഈ കുതിരകളെ കാണുന്നത്. 1 മുദ്ര തുറക്കുവാൻ യോഗ്യനായ കുഞ്ഞാട് 4 ജീവികൾ ഒന്ന് വലിയ ശബ്ദത്തോട് വരിക എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ കിരീടധാരിയായി കയ്യിൽ വില്ലുമായി വെള്ള കുതിരപ്പുറത്താണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ദ ഫോർ ഹോഴ്സസ് ആൻഡ് ദ റൈഡേഴ്സ് സ്റ്റാൻഡ് ഫോർ ഗ്രേറ്റ് ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസ് വിച്ച് ആർ ദ ടൈംസ് ബിഫോർ ദ എൻഡ് to be the fight against the evil world. തിന്മയെ നിഹനിക്കാനായിട്ടുള്ള കർത്താവിന്റെ വരവ് എന്നുള്ളതാണ്. John sees these forces in terms of actual events in the world which he knew were life seemed chaos. The world seemed to be disintegrating and the earth seemed to be full of terror. The horses and the riders are forces of destruction and agents of wrath. സക്രിയപ്രവാഹന്റെ പുസ്തകത്തിൽ സവാരി ചെയ്യുന്ന രഥങ്ങൾ പൂട്ടപ്പെട്ടതാണെങ്കിൽ ഇത് ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ് യോഹന്നാൻ കാണുന്നത്. ആൻഡ് ദേ ആർ നോട്ട് ടു ബി ഐഡന്റിഫൈഡ് ഇൻ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ബട്ട് ഇൻ ദ ഇവന്റ്സ് ഓഫ് ഹിസ് ഓൺ ടൈം ഡോണ്ട് സോ സിംബൽസ് ആൻഡ് ടൈപ്സ് ഓഫ് ഡിസ്ട്രക്ഷൻ ടു കം. വരാനിരിക്കുന്ന സംഭവങ്ങളെ പ്രതാപിന്റെ വരവ് അങ്ങനെയുള്ള കർത്താവിന്റെ വരവ് വരാനുള്ള സംഭവങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് യോഹന്നാൻ ഇവിടെ ഇതിനെ കാണുന്നത്. 4 കുതിരകളുടെ ചിത്രം സക്രിയ പുസ്തകത്തിൽ നിന്ന് തന്നെ എടുത്തതാണ്. 1-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും ഈ കുതിരകളുടെ പറയുന്നുണ്ട്. ഈ ദർശനത്തിൽ കുതിരകൾ 4 നിറങ്ങൾ ഉള്ളതാ, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്, പുള്ളിയും കുരാൾ നിറവും ഉള്ള നിറം. ഈ നിറത്തിന് എന്തെങ്കിലും പ്രതീകാത്മകമായിട്ടുള്ള ഒരു അർത്ഥം സക്രിയപ്രവാഹന്റെ പുസ്തകത്തിൽ കാണുന്നില്ല. എന്നാൽ ഇവിടെ യോഹന്നാൻ ഈ സവാരിക്കാരന്റെ സ്വഭാവത്തെയും ദൗത്യത്തിന്റെയും പ്രതീകങ്ങളാണ് ഈ നിറങ്ങൾ. ഞാൻ ഉൾപാട് പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ പ്രതീകങ്ങളെ കുറിച്ച് പറഞ്ഞു. അവിടെ പറഞ്ഞ അതേ പ്രതീക നിറങ്ങൾക്കുള്ള അർത്ഥം തന്നെയാണ് ഇവിടെയും കാണുന്നത്. വെളുപ്പ് വിജയത്തിന്റെയും, ചുവപ്പ് രക്തച്ചൊരിച്ചിലിന്റെയും, കറുപ്പ് ക്ഷാമത്തിന്റെയും, മഞ്ഞ മരണത്തിന്റെയും പ്രതീകമാണ്. യോഹന്നാൻ അങ്ങനെ സക്രിയപ്രവാചകൻ അങ്ങനെ ഒരു അർത്ഥം കൊടുക്കുന്നില്ല. യോഹന്നാൻ അതിന് പ്രത്യേക അർത്ഥം കൊടുക്കുന്നുണ്ട്. അതാ സവാരിക്കാരന്റെ സ്വഭാവത്തിന്റെയും ദൗത്യത്തിന്റെയും പ്രതീകമായിട്ടാണ് ഈ നിറങ്ങളെ അവിടെ സൂചിപ്പിക്കുന്നത്. സക്രിയ കുതിരകളെ ലോകമെങ്ങും സഞ്ചരിക്കുവാനാണ് അയക്കുന്നത്. എന്നാൽ വെളിപാടിൽ ഈ കുതിരകളെ അയക്കുന്നത് ലോകത്തെ നശിപ്പിക്കുവാനാണ്. ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഇവിടെ പറയുന്നു. ഇവിടെ വരിക എന്ന് പറയുന്നത് കിങ് ജെയിംസ് വേർഷനിൽ കൺസിസ്റ്റന്റ്ലി ഫോളോസ് എ ഫോം ഓഫ് ഗ്രീക്ക് ടെക്സ്റ്റ് വിച്ച് മേക്ക് ഈച്ച് ഓഫ് ദ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ് സേ കം ആൻഡ് സീ. വരിക, കാണുക എന്നുള്ള ഒരർത്ഥം. അത് റെവലേഷൻ 6:1, 6:3, 6:5, 6:7 ഈ 4 കുതിരകളുടെ കാര്യം പറയുമ്പോഴും കമാൻഡ് സി എന്നുള്ളതാണ് കിങ് ജെയിംസ് വേർഷനിൽ ഉപയോഗിക്കുന്നത്. ഇൻ ഓൾ ദി ബെസ്റ്റ് ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ്സ് ഇറ്റ് ഈസ് സിംപ്ലി കം ആസ് ട്രാൻസ്ലേറ്റ് ഇൻ ദി റിവൈസ് സ്റ്റാൻഡേർഡ്. നമ്മുടെ പുസ്തകത്തിലും വരിക. ദിസ് ഈസ് നോട്ട് ദ ഇൻവിറ്റേഷൻ ടു ജോൺ ടു കം ആൻഡ് സി. It summons to the four hero horses and the riders one by one to come forward on the stage of history. ഈ സ്റ്റേജ് ഓഫ് ഹിസ്റ്ററിയിലേക്ക് വരിക എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ കാണാനായിട്ട് നോക്കുന്നത്. The first terror is depicted under the form of a white horse and its rider. ആദ്യത്തെ ഹോഴ്സ് വെള്ള കുതിരയാണ്. It has been suggested that the rider on the white horse is the victorious Christ himself. Victorious aayittulla anna kalathu avaru ennathe kalathu vijayam aaghoshikkunnathinu vendi avaru upayogichirunnathu vella kudireya. Idu vijayathinte kudire aayittana ivide kaanunnu. This conclusion is drawn because this picture is connected by some commentators with that in Revelation 19:11-12. Avade it tells of a white horse and on it a rider called faithful and true and crowned with many crowns, victorious Christ. Victorious aayittulla Christuvine kuricha ivide parayunnu. It is not to be noted that the crown in this passage is different from that റെവലേഷൻ 19 പറയുന്നത് വിക്ടോറിയസ് ആയിട്ടുള്ള ആയിട്ടുള്ള ക്രൗൺ അല്ല. ഹിയർ ദ ക്രൗൺ ഈസ് വിക്ടോറിയസ് വിച്ച് ഈസ് സ്റ്റെഫാനോസ് എന്നുള്ളതാണ്. 19 പറയുന്നത് ഡയാഡീമെ റോയൽ ക്രൗൺ എന്നുള്ള ഒരർത്ഥത്തില്ല റോയൽ ക്രൗൺ. ഇവിടെ വിജയശ്രീ ലാലിതരായിട്ടുള്ള കുതിരയാണ്. ഒന്നാമത്തെ കുതിരയുടെ വെള്ള നിറവും കുതിരക്കാരന്റെ കിരീടത്തിന്റെ അർത്ഥവും ദൈവത്തിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി വിജയായി തിരിച്ചു വരുവാൻ അയക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ശത്രുക്കളും ഞാൻ ആദ്യമേ പറഞ്ഞു, വെളിവ് ഈ പുസ്തകത്തിന്റെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ക്രിസ്തുവിന്റെ ആത്യന്തികമായ ഒരു വിജയം എന്നുള്ളൊരു ആശയം പലയിടത്തും വരുന്നുണ്ട്. ഇവിടെ ക്രിസ്തു വിജയിയായി ശത്രുക്കളെ പരാജയപ്പെടുത്തി വെള്ളക്കുതിരയിൽ വരുന്നു എന്നുള്ളതാണ്. ഐറേനിയസിന്റെ കാലം മുതൽക്ക് 2nd century മുതൽ തന്നെ ഈ കുതിരക്കാരനെ ക്രിസ്തുവിന്റെ പ്രതീകമായിട്ട് കാണുന്നുണ്ട്. 19 അത് തന്നെയാണ്. ക്രിസ്തു വെള്ളക്കുതിരയുടെ പുറത്ത് ആരുടനായി പറയുന്നതാണ് വ്യാഖ്യാനത്തിൽ, ആരുടനായി വരുന്നു എന്നുള്ളതാണ് വ്യാഖ്യാനം. വെള്ളക്കുതിരയുടെ സവാരിക്കാരൻ ജയിക്കുന്നവനായും ജയിപ്പാനുമായിട്ടാണ് പുറപ്പെട്ടത്. ശത്രുക്കളെ ജയിക്കുന്നതിനും വീണ്ടെടുക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനുമായി ക്രിസ്തു മഹത്വത്തോടെ വെളിപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ അർത്ഥം. Certainly the white horses and its rider stand for conquest in war. When a Roman general celebrated a triumph, that is when he paraded through the streets of Rome with his armies and the captives and his spoils after some victory. His chariot was drawn by white horses, the symbol of victory. Njan paranju valla kudira വിജയത്തിന്റെ പ്രതീകമായിട്ട് അന്നത്തെ കാലത്ത് അവർ കണ്ടിരുന്നു. അപ്പോൾ വെള്ളക്കുതിര പുറത്ത് ക്രിസ്തു വരുന്നത് ശത്രുക്കളെ നിഹനിച്ച് അവരുടെ മേലുള്ള വിജയമായിട്ട് ഇതിനെ കാണുന്നു. ദ റൈഡർ ഓഫ് ദ ഹോഴ്സ് ഹാഡ് ഇൻ ഹിസ് ഹാൻഡ് എ ബോ, വില്ല് ഉണ്ട്. ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ദ ബോ ഈസ് ഓൾവേസ് ദ സൈൻ ഓഫ് മിലിറ്ററി പവർ. In the final defeat of Babylon, her mighty men are taken and their bows, that is their military power, destroyed. Villa ennu parayunnathu poorinte pratheekamayittanu parayunnu. Hosea 1:5, God will break the bow of Israel in the valley of Jezreel. Sangeerthanathilum idu parayunnundu. Sangeerthanathil 46 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു എന്ന് പറയുന്നുണ്ട്. ദ ബോ ദെൻ വുഡ് ഓൾവേസ് സ്റ്റാൻഡ് ഫോർ മിലിറ്ററി പവർ. സോ ദെൻ ദ വൈറ്റ് ഹോഴ്സ് ആൻഡ് ഇറ്റ്സ് റൈഡർ വിത്ത് ദ ബോ സ്റ്റാൻഡ് ഫോർ ദ മിലിറ്ററിസം ആൻഡ് കോൺക്വസ്റ്റ്. പഴയ നിയമചിന്തയിൽ സൈനിക ശക്തിയുടെ പ്രതീകമാണ്. ഇവിടെ ഇതിന്റെ പൊതുവായിട്ടുള്ള അർത്ഥം കർത്താവ് സ്വർഗീയ സൈന്യങ്ങളോടുകൂടെ ക്രിസ്തു ജയിക്കുന്നതിന് പുറപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ ചിന്തിക്കുന്നത്. കർത്താവ് സ്വർഗീയ സൈന്യങ്ങളോടുകൂടെ ജയിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നു. ആത്യന്തികമായി തിന്മകളെ മുഴുവൻ അധീനതയിലാക്കി ക്രിസ്തുവിന്റെ ആത്യന്തികമായ വിജയം അവിടെ കാണുകയാണ്. രണ്ടാമത്തെ മുദ്ര verses 3 and 4. When he had opened second seal, I heard the second living creature say, come, and there come forth another horse, blood red in color, and to him that sat upon it there was given a chain to take place from the earth, and to bring it about that men should slay each other, and great sword was given to him. രണ്ടാമത്തെ മുദ്ര ചുവന്ന കുതിരപ്പുറത്ത് ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. ഭൂമിയിൽ മനുഷ്യർ തമ്മിൽ കൊല്ലത്തക്കവണ്ണം ലോകത്തിൽ നിന്ന് സമാധാനം എടുത്തു കളവാൻ അവന് അധികാരം ലഭിച്ചു. കുതിരയുടെ നിറം സവാരിക്കാരന്റെ ദൗത്യത്തെ കുറിക്കുന്നുവെന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു. ലോകത്തിൽ രക്തച്ചൊരുത്തിൽ ഉണ്ടാക്കുവാനാണ് അവൻ അയക്കപ്പെട്ടത്. രക്തച്ചൊരുത്തിലിന്റെ പ്രതീകമാണ് വാൾ. ഇവിടെ ആ സമയത്ത് ആഭ്യന്തര കലഹങ്ങളൊക്കെ അവിടെ റോമിലും ലോകത്തിന്റെ ഭാഗത്തൊക്കെ ഉണ്ട്. ഇതും ഒരുപക്ഷെ യോഹന്നാന്റെ മനസ്സിൽ ഉണ്ടാകാം, അതും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാ. മർക്കോസിന്റെ സുവിശേഷം 11:8 പറയുന്നു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇത് കർത്താവിന്റെ വാക്ക് തന്നെയാണ് യോഹന്നാനും അർത്ഥം ആക്കുന്നത്. യഹൂദ ചിന്തയിൽ മനുഷ്യർ പരസ്പരം കൊല്ലുന്നത് യുഗാന്ത്യത്തിന്റെ ലക്ഷണമാണ്. സക്കറിയ 14:13, ഐസയ 19:2, രക്തച്ചൊരിച്ചിലും നിയമനിഷേധമൊക്കെ ഇങ്ങനെയുള്ള അതിക്രമങ്ങളും ഒക്കെ രണ്ടാം വരവിന്റെ ഇല്ലെങ്കിൽ ലോകാന്ത്യത്തിന്റെ ലക്ഷണമായിട്ട് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദ ഫ്രാക്ഷൻ ഓഫ് ദ സെക്കൻഡ് ഹോഴ്സ് ആൻഡ് ഇറ്റ്സ് റൈഡർ ഇസ് ടു ടേക്ക് പീസ് ഫ്രം ദി എർത്ത്. സമാധാനം എടുക്കുന്നു, സമാധാനത്തിന്റെ വിത്ത് പാകുന്നു. They stand for the destructive strife which set man against man, nation against nation, in a chaos of tragic destruction. There are two backgrounds to this. In the Jewish picture of the end time, the essential element is to complete disintegration of human relationship. എല്ലാ ബന്ധങ്ങളുടെയും തകർച്ച എന്നുള്ളത് ജൂവിഷ് ചിന്തയിൽ ഉള്ള ഒരാശയം. ലോകാവസാനത്തിൽ ബ്രദർ വിൽ ഫൈറ്റ് എഗൻസ്റ്റ് ബ്രദർ, നെയ്ബർ എഗൻസ്റ്റ് നെയ്ബർ, സിറ്റി വിൽ റൈസ് എഗൻസ്റ്റ് സിറ്റി ആൻഡ് കിങ്ഡം എഗൻസ്റ്റ് കിങ്ഡം, ഇതൊക്കെ അങ്ങനെയുള്ള ഒരു യുഗാന്ത്യത്തിന്റെ ചിന്തയായിട്ട് പറയുന്നുണ്ട്. ഐസയ 19:2, എവരി മാൻ ഹാൻഡ് ഷാൽ ബി എഗൻസ്റ്റ് ദ ഹാൻഡ് ഓഫ് ഹിസ് നെയ്ബർ. It is still true that the nation in which there is division between man, and class, and hatred based on competitive ambition and selfish desire is doomed. And the world in which nation is set against nation is hastening to its end. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. രക്തച്ചൊരിച്ചിലും നിയമനിഷേധവുമൊക്കെ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. റിലേഷൻഷിപ്പിന് വലിയ അർത്ഥം ഇല്ലാതായിട്ട് തീരും. ഇത് യോഹന്നാൻ കാണുന്നതാണ്. നമ്മുടെ ലോകത്ത് ഇന്ന് കാണുന്ന പല അതിക്രമങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ കാണുമ്പോൾ ഇത് ലോക അന്ത്യത്തിന്റെ ആരംഭത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു ചിത്രം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഒക്കും. മൂന്നാമത്തെ വിഷൻ 5:6 വാക്യത്തിൽ അവിടെ പറയുന്നു, മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു മണത്തിന് 2 ഇടങ്ങഴി ഗോതമ്പ്, ഒരു മണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇത് മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉള്ള ഒരു ചിത്രമാണ്. മൂന്നാമത്തെ മുദ്ര കറുത്ത കുതിരയാണ് കാണുന്നത്. കറുപ്പ് തിന്മയുടെ പ്രതീകമാണെന്നൊക്കെ ഞാൻ ആദ്യം ഓർപ്പിച്ചു. ഇവിടെ കറുപ്പ് ക്ഷാമത്തിന്റെ പ്രതീകമാണ്. It will help us to understand the idea behind the power. If we remember that John is giving an account, not the end of things, but the signs and events which precedes the end. The അന്ത്യകാലത്തിലേക്കുള്ള അതിന്റെ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. അന്ത്യകാലമായെന്നുള്ളതല്ല, but the signs and events which precedes the end. So here the black horse and the rider represent famine. A famine which is very severe and causes great hardship, but which is not desperate enough to kill. മനുഷ്യനെ കൊല്ലുവാൻ തക്കവണ്ണം അത്ര തീവ്രമായിരിക്കത്തില്ല. That is wheat at a prohibitive price and wine and oil are not affected. The 3 main crops of Palestine were corn, the wine and the oil. And it is these three which are always mentioned when the crops of the land are being described. പഴയ നിയമകാലത്ത് അവരുടെ ക്രോപ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ആശയമാണ് കാണുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഡ്യൂട്രോണമി 7:13, ഡ്യൂട്രോണമി 11:14, 28:51, ഹോശേയ 2:8 ആൻഡ് ഹോശേയ 2:22, ഇതൊക്കെ അവരുടെ ക്രോപ്സ് ഓഫ് ദ ലാൻഡ് ബീങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് കോൺ, വൈൻ ആൻഡ് ഓയിൽ എന്നുള്ളത് ഇത് കാണാനായിട്ട് നോക്കും. ദ റൈഡർ ഓഫ് ദ ഹോഴ്സ് ഹാഡ് ദ ക്രോസ് ബീം ഓഫ് എ ബാലൻസ് ഇൻ ഹിസ് ഹാൻഡ്. എന്റെ കയ്യിൽ ഒരു തുലാസ് ഉണ്ടായിരുന്നു. ഫാമിൻ ഉണ്ട്, അപ്പോൾ അത് വളരെ സൂക്ഷ്മതയോടുകൂടെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരർത്ഥം അതിനകത്തുണ്ട്. ദി ഓൾഡ് ടെസ്റ്റമെന്റ് ദ ഫ്രേസ് ടു ഈറ്റ് ബ്രെഡ് ബൈ വെയ്റ്റ് indicates the greatest scarcity. To eat bread by weight in the Old Testament ഉപയോഗിക്കുന്ന അതിന്റെ സ്കേഴ്സിറ്റിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. When we can see the extent of scarcity from the statement of the voice from amidst the four living creatures. So then, this is a picture of famine set alongside luxury. There is always something radically wrong with a situation in which some have too much and others too little. This is always a sign that society in which it occurs is hastening to its ruin. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസ് ഉണ്ടായിരുന്നു. ഭക്ഷണ സാധനങ്ങൾക്ക് ദൗർലഭ്യമുണ്ടാകുമെന്നും അവ ശ്രദ്ധാപൂർവം തൂക്കി അല്പാൽപമായി ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതിന്റെയും സൂചനയാണ്. തുലാസ് ഭക്ഷണ സാധനങ്ങളുടെ ദൗർലഭ്യവും അസാധാരണമായ വിലക്കയറ്റവുമാണ് ജീവികളുടെ നടുവിൽ നിന്നുള്ള ശബ്ദം അറിയിക്കുന്നത്. ഫാമിൻ എന്നുള്ളത് നമുക്കറിയാം. അസുഖ കാലം ചെയ്ത സിനിമയിൽ പറയും, മനുഷ്യന് ലോകത്ത് ആവശ്യത്തിനുള്ള വിഭവങ്ങൾ പ്രകൃതി നമുക്ക് തരുന്നുണ്ട്. അത് കുറച്ച് പേരുടെയിൽ മാത്രം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് പട്ടിണി നിലനിൽക്കുന്നത്. അപ്പോൾ അധികമുള്ളവന്റെ ഉത്തരവാദിത്വമാണ് മറ്റുള്ളവനെ സഹായിക്കുക, മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യം അറിഞ്ഞ് കൊടുക്കുക എന്നുള്ളതൊക്കെ അത് നമ്മുടെ ചുമതലയും നമ്മുടെ ഉത്തരവാദിത്വവും ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകവുമായിട്ട് നമ്മളതിനെ കാണണം. നേച്ചർ ഹേഴ്സെൽഫ് പ്രൊസസ് വെൻ ദ ഗിഫ്റ്റ് ഷി ഓഫേഴ്സ് ആർ യൂസ്ഡ് സെൽഫിഷ്ലി ആൻഡ് ഇറസ്പോൺസിബിളി ഫോർ ദ ലക്ഷറി ഓഫ് ദ ഫ്യൂ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ മെനി. പലപ്പോഴും അത് ലോകത്തിന്റെ സ്വത്ത് ചുരുക്കം പെർസെന്റേജ് ആളുകളുടെ ഇല്ല, 90% സ്വത്ത്. 90% ആളിന്റെ കയ്യിൽ 10% സ്വത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇംബാലൻസസ് ലോകത്ത് ഉണ്ടാകുന്നത് എന്ന് ഒന്നിനായി കലം ചെയ്ത ഉസാസിരുവിന് ഓർമ്മയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു കാര്യവിചാരകത ശുശ്രൂഷയുണ്ട്. അത് മറ്റുള്ളവനെ ഹെൽപ്പ് ചെയ്യുവാനും മറ്റുള്ളവന്റെ ആവശ്യത്തിൽ നമുക്ക് വേണ്ട രീതിയിൽ പ്രതികരിപ്പാനും തക്കവണ്ണം ഉള്ള ആ ഒരു ചുമതലയും ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ വീണ്ടും പറയുന്നു, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരരുത് എന്ന് പറയുന്നുണ്ട്. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരരുത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് പിതാക്കന്മാര് വീക്ഷിക്കുന്നുണ്ട്. ക്രിസ്തീയ കൂതാശകളായ മാമോദീസയിലെ അഭിഷേകത്തെ പറ്റിയും വിശുദ്ധ കുർബാനയെ പറ്റിയുമായിരിക്കണം ഇവിടെ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമോദീസയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിനാണ് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ വീഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഞ്ഞും ഈ എണ്ണയും കേടുവരുത്തരുത് എന്ന് പറയുന്നത് നിന്റെ അഭിഷേകവും നിന്റെ ആത്മീക ജീവിതവും അത് സൂക്ഷിക്കണം എന്നുള്ളൊരു അർത്ഥത്തിലും പിതാക്കന്മാരിതിനെ കാണുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് നാലാം മുദ്ര പൊട്ടിക്കുന്നത് 7-8 വാക്യങ്ങളാണ്. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ട് ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു എന്ന് ഇവിടെ പറയുന്നു. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ രംഗപ്രവേശം ചെയ്യുന്നത് മഞ്ഞ നിറമുള്ള കുതിരയാണ്. മഞ്ഞ എന്ന് പറയുന്നത് അത് മരണത്തിന്റെ പ്രതീകമാണ്. മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ശരീരം വിറങ്ങലിച്ച് അത് മഞ്ഞ നിറമായി തീരും. ബ്ലഡ് എല്ലാം പോയി അതിന്റെ നിറം മാറും. അപ്പൊ അതിന്റെ സവാരിക്കാരന്റെ പേരും മരണം എന്നായിരുന്നു. അവന് ഒരു നിഴൽ പോലെ പാതാളം പിന്തുടർന്നിരുന്നു എന്ന് ഇവിടെ പറയുന്നു. ദിസ് പിക്ചർ ഇസ് എ ഗ്രിം വൺ. ദ ഹോഴ്സ് ഈസ് പെയിൻ ഇൻ കളർ. ദ വേർഡ് ഈസ് ക്ലോറോസ് വിച്ച് മീൻസ് പെയിൻ ഇൻ ദ സെയിം സെൻസ് ഓഫ് ലിവിഡ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ഫേസ് blend with the terror. The passage is complicated by the fact that the Greek word thanatos, which is used in a double sense, they used it to both death and pestilences. ഈ രണ്ട് അർത്ഥത്തിലും ഇതിനെ കാണുവാനായിട്ടും യഹൂദ ചിന്തയിൽ പാതാളം മരിച്ചുപോയവരുടെ വാസസ്ഥലമാണ്. മരണവും പാതാളവും വെളിപാടിൽ പരസ്പരം ബന്ധപ്പെട്ട കാണുന്നത്. ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നുണ്ട്. റെവലേഷൻ 1:18, 20, 13 and 14 ഇവിടെയൊക്കെ ഈ മരണവും പാതാളവും മാറി മാറി ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വാൾ, ക്ഷാമം, മഹാമാരി, കാട്ടുമൃഗം എന്നിവരിലൂടെ കൊല്ലുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 14:21 അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ മൂന്ന് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെ ഒന്നുകൂടി ഊന്നി പറയുകയാണ് ഇവിടെ കാണുന്നത്. ആദ്യത്തെ ഭാഗത്ത് പറയുന്ന ആദ്യത്തെ മൂന്ന് നാശനഷ്ടങ്ങളെ ഒന്നുകൂടെ വളരെ ശക്തമായിട്ട് മരണത്തെ കുറിച്ച് അവിടെ ഓർത്തിരുന്നു. ജോൺ വാസ് റൈറ്റിംഗ് ഇൻ എ ടൈം വെൻ ഫാമിൻ ആൻഡ് പെസ്റ്റിലൻസസ് ഡിവാസ്റ്റേറ്റ്സ് ദ വേൾഡ്. ബട്ട് ഇൻ ദ കേസ് ഹി ഈസ് തിങ്കിങ് ഇൻ ടേംസ് പ്രൊവൈഡ് ബൈ ഓൾഡ് ടെസ്റ്റമെന്റ് which more than once the four sword judgments. The Ezekiel hears the God tell of the time when he will send his four sword acts of judgment upon Jerusalem. Ezekiel 40:21. Sword, famine, evil deeds and pestilences. ഈ നാല് കൂട്ടം കാര്യങ്ങളാണ് വാൾ, ക്ഷാമം, മഹാമാരി, കാട്ടുമൃഗങ്ങൾ എന്നിവയിലൂടെ അതിനെ കൊണ്ടുവന്നതിനെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഇത് ലെവിറ്റിക്കസ് chapter 26:21-26 ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 26:21-26 ഭാഗത്ത് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 times ബാധ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും. അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കി തീർക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളുടെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും. ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം 7 times നിങ്ങളെ ദണ്ഡിപ്പിക്കും. എന്റെ നിയമത്തിന്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ പട്ടണങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാമാരി അയക്കും. നിങ്ങളുടെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അപ്പമെന്ന കോൽ ഒടിച്ചിരിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും. നിങ്ങൾ ഭക്ഷിച്ചിട്ട് തൃപ്തരാകുകയും ഇല്ല എന്നും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ വിവിധ മഹാമാരികളിലൂടെ, ക്ഷാമത്തിലൂടെ, വാളിലൂടെ ഒക്കെ അവർക്ക് വരുന്ന അവർക്ക് ഉണ്ടാകാവുന്ന നാശനഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും കുറിച്ചാണ് ഇവിടെ ഈ ഈ മുദ്രയിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. വീണ്ടും 9 മുതൽ 11 വരെയുള്ള ഭാഗത്ത് 5ാം മുദ്രയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 5ാം മുദ്ര ബലിപീഠത്തിന്റെ ചുവട്ടിലെ ആത്മാക്കൾ. 7 മുദ്രകളെ കുറിച്ചുള്ള വിവരണത്തിന്റെ അത് രണ്ടായിട്ട് തിരിക്കാം. ആദ്യത്തെ 4 മുദ്രകൾ 1ാം ഭാഗത്തിലും പിന്നീടുള്ള 3 മുദ്രകൾ 2ാം ഭാഗത്തിലുമായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ 4 എണ്ണം കുതിരക്കാരും അതിന്റെ സവാരിക്കാരുമാണ്. ആ ഭാഗം 2ാം ഭാഗത്ത് വരുമ്പോൾ ആദ്യത്തെ 4 എണ്ണം അവസാനിക്കുന്നു. 2ാം ഭാഗത്ത് രംഗം വ്യത്യാസമാണ്. സ്വർഗീയ സിംഹാസനത്തിൽ നിന്നും ദൈവാലയത്തിലേക്ക് ഈ ദർശനം മാറുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ദൈവാലയത്തിന്റെ ചുവട്ടിലേക്ക് ദൈവാലയത്തിലേക്ക് ഈ ചിത്രം മാറുന്നതായിട്ട് അവിടെ കാണാനായിട്ട് നോക്കും. The souls of the martyrs അവിടെ പറയുന്നത് അതിനെ കുറിച്ചാണ്. ബലിപീഠത്തിന്റെ കീഴിലുള്ള രക്തസാക്ഷികളുടെ ആത്മാക്കൾ. 5ാമത്തെ മുദ്ര ക്രിസ്തീയ രക്തസാക്ഷിത്വത്തിനുള്ള വ്യാഖ്യാനമാണ് ഇവിടെ നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്തീയ രക്തസാക്ഷികൾ, രക്തസാക്ഷികളായി മരിച്ച അനേകര് ആ സമയത്തുണ്ട്. പലരുടെയും പലരെയും കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വളരെ ശക്തമായി തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. The souls of the martyrs. At the breaking of the fifth seal comes the vision of the souls of those who have died for their faith. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കപ്പെട്ടത്. Jesus left his followers in no doubt as to suffering and the martyrdom they would be called upon to endure. Then they will deliver you to be tribulation and put you death, and you will be hated of all nations for my namesake. എന്റെ നാമത്തിൽ നിങ്ങൾ പലരും ദുഃഖിക്കും, കഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:9, Mark 13:9-13, Luke 21:12 ഇവിടെയൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. The day would come when those who killed Christians would think that they were doing service for God. യോഹന്നാന്റെ സുവിശേഷം 16:2 എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത് the idea of an altar in heaven is one that occurs more than once in the Revelation. The idea of altar in heaven. സ്വർഗത്തിൽ ഒരു ഓൾട്ടർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇറ്റ് ഈസ് നോട്ട് ബൈ എനി മീൻസ് ഓഫ് ന്യൂ ഐഡിയ. വെൻ ദ ഫർണിഷിംഗ്സ് ഓഫ് ദ ടബർനാക്കിൾ വേർ ടു ബി മെയ്ഡ്, ദേ വേർ ഓൾ ടു ബി കൺസ്ട്രക്ടഡ് അക്കോർഡിംഗ് ടു ദ പാറ്റേൺ വിച്ച് ഗോഡ് പൊസസ്ഡ് ആൻഡ് വുഡ് ഷോ. Exodus 25:19 പറയുന്നുണ്ട്. അത് ദൈവം കാണിച്ച ദർശനത്തിനനുസരണമായിട്ടാണ്. അപ്പോൾ സ്വർഗത്തിൽ ഒരു ഓൾട്ടർ ഉണ്ട്, അതിന്റെ മാതൃകയിലാണ് ദേവാലയം പണിയപ്പെടുന്നത്. ആ ഒരു ചിന്തയുണ്ട്. അപ്പം സ്വർഗത്തിൽ ഒരു ഒരു അൾത്താരയുണ്ട്. ഈ അൾത്താരയിൽ രക്തസാക്ഷികളുടെ അതിന്റെ താഴെ രക്തസാക്ഷികളുടെ ആത്മാക്കളുണ്ട് എന്ന് അവര് എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ കാണുന്നത്. ഇറ്റ് ഈസ് ദ കൺസിസ്റ്റന്റ് ഐഡിയ ഓഫ് ദോസ് ഹു റോട്ട് അബൌട്ട് ദ ടബർനാക്കിൾ ആൻഡ് ടെമ്പിൾ ദാറ്റ് ദ പാറ്റേൺ ഓഫ് ഓൾ ഹോളി തിങ്സ് ഓൾറെഡി എക്സിസ്റ്റഡ് ഇൻ ഹെവൻ. സ്വർഗ ഈ ആരാധനയുടെ മറ്റൊരു ചിത്രം അവിടെ കാണുന്നുണ്ട്. അവിടെ സ്വർഗത്തിൽ അതുപോലെ ഉള്ളൊരു ആൾത്തരുണ്ട്. രക്തസാക്ഷികളുടെ മരണം സ്വർഗീയ ബലിപീഠത്തിന്മേലുള്ള യാഗമാണെന്നും അവരുടെ ജീവൻ യാഗപീഠത്തിന്റെ ചുവട്ടിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതുമാണ് യോഹന്നാൻ വിവക്ഷിക്കുന്നത്. വളരെ ശക്തമായ ഒരാശയമാണ്. രക്തസാക്ഷികളുടെ മരണം ദൈവത്തിന്റെ ബലിപീഠത്തിൽ സ്വർഗീയ ബലിപീഠത്തിന്മേലുള്ള യാഗമാണ്. പൗലോസ് ശ്ലീഹായി ആശയം തന്നെ പറയുന്നുണ്ട്. തന്റെ ആസന്നമായ മരണം ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന ഒരു യാഗമാണെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്.
Timothy chapter 4 verse 6, Philippians 2:17. I am already, he says that he will rejoice if he is offered at the sacrifice and service of faith. ക്രിസ്തുവിന് യാഗമായിട്ട് അർപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്നുള്ള സെന്റ് ഇഗ്നേഷ്യസിനെ, ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്, നമ്മൾ ഇതിന്റെ ആദ്യം പറഞ്ഞതാ, റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഹിസ് പ്രേയർ വാസ് ദാറ്റ് ഹി ഷുഡ് ബി ഫൗണ്ട് എ സാക്രിഫൈസ് ബിലോങ്ങിങ് ടു ഗോഡ്, ദൈവത്തിന് അർപ്പിക്കാനുള്ള ഒരു വലിയ യാഗമായിട്ട് തീരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻ ദ ടൈം ഓഫ് മക്കാബീസ് ദ ജൂസ് സഫേർഡ് ടെറിബിളി ഫോർ ദ ഫെയ്ത്ത്. ദർ വാസ് എ മദർ ഹൂസ് സെവൻ സൺസ് വാർ ത്രെട്ടൻഡ് വിത്ത് ഡെത്ത് ബിക്കോസ് ഓഫ് ദർ ലോയൽറ്റി ടു ദർ ജൂയിഷ് ബിലീഫ്. മക്കാബീയരുടെ പുസ്തകം വായിക്കുമ്പോൾ ആ സംഭവം കാണുന്നുണ്ട്. ഷി എൻകറേജ്ഡ് ദം നോട്ട് ടു ഈറ്റ് ആൻഡ് റിമൈൻഡ് ദം ഹൗ എബ്രഹാം ഹാഡ് നോട്ട് റിഫ്യൂസ് ടു ഓഫർ ഐസക്. എബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിപ്പാൻ മടിച്ചില്ല. ഷി ടോൾഡ് ദം ദാറ്റ് വെൻ ദ റീച്ച് ദർ ഗ്ലോറി ദേ മസ്റ്റ് ടെൽ എബ്രഹാം ദാറ്റ് ഹി ഹാഡ് ബിൽറ്റ് വൺ ഓൾട്ടർ ഓഫ് സാക്രിഫൈസ് but their mother had built seven. അപ്പൊ ഈ രക്തസാക്ഷികൾ അവർക്ക് പ്രത്യേകം ആയിട്ട് ഓൾട്ടറുണ്ട്, അവർക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ട് എന്നൊരു വലിയ വിശ്വാസം പഴയ നിയമ ഭാഗത്ത് ഉണ്ട്. അതിന്റെ പ്രതിഫലനം ഇവിടെ ഉണ്ട്. ഒരിക്കൽ ദൈവത്തിന് സ്വയം സമർപ്പിച്ചപ്പോൾ ഇപ്പോൾ അവിടത്തേക്ക് സമീപസ്ഥരും ആ നിലയിൽ സുരക്ഷിതരുമാണ്, ദൈവത്തിന് അടുത്തവരാണ്. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു വലിയ വശമാ. അവര് രക്തസാക്ഷികൾ, അവര് നമുക്ക് മുമ്പായ ദൈവത്തിന് വേണ്ടി യാഗമായിട്ട് തീർന്നവർ രക്തസാക്ഷികൾ. അവർക്ക് ഒരു പ്രത്യേക സ്ഥാനം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവര് ദൈവത്തോട് ഒപ്പം ആണ്. രക്തസാക്ഷികൾക്ക് വെള്ളക്കുപ്പായം ലഭിക്കുന്നതായിട്ട് യോഹന്നാൻ കാണുന്നുണ്ട്. വെള്ളവസ്ത്രം വിശുദ്ധിയുടെയും മഹത്വ അവസ്ഥയുടെയും പ്രതീകമാണ്. രക്ഷപ്രാപിച്ച വെള്ള നിലയങ്കി ധരിച്ച് ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിരനിരയായി നിൽക്കുന്നു. 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മളടുത്ത് പഠിക്കുന്ന ചാപ്റ്ററിലുണ്ട്. രക്തസാക്ഷികളും വിശുദ്ധന്മാരും നിത്യമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും മഹത്വ അവസ്ഥയിൽ ജീവിച്ച് ദൈവത്തോട് നിത്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയ്ക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദ ക്രൈ ഓഫ് ദ മാർട്ടിയേഴ്സ്, അത് അവർക്ക് അവരുടെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദർ ആർ ത്രീ തിങ്സ് ഇൻ ദിസ് സെക്ഷൻ വിച്ച് വി മസ്റ്റ് നോട്ട്. വി ഹാവ് ദ എറ്റേണൽ ക്രൈ ഓഫ് ദ സഫറിംഗ് ഓഫ് റൈറ്റേഴ്സ്. അത് സാംസിൽ നിന്ന് എടുത്തതാണ്, 79:5-10. ദ തിങ് ടു റിമെമ്പർ ഇസ് ദാറ്റ് വെൻ ദ സെയിന്റ്സ് ഓഫ് ഗോഡ് അറ്റൈൻഡ് ദിസ് ക്രൈ, ദേ വർ ബിവിൽഡേഡ് ഗോഡ് സീമിംഗ് ഇനാക്ടിവിറ്റി, ബട്ട് ദേ നെവർ ഡൗട്ടഡ് ഹിസ് അൾട്ടിമേറ്റ് ആക്ഷൻ ആൻഡ് അൾട്ടിമേറ്റ് വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റേഴ്സ്. അവര് കരയുന്നു, അവർ നിലവിളിക്കുന്നു. അത് പ്രത്യാശയില്ലാത്ത ഒരു നിലവിളിയായിട്ട് അത് പറയുന്നില്ല, അത് പ്രതിഫലമുണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവർ നിലവിളിക്കുന്നത് ക്രിസ്തുവിന്റെ പുനരാഗമന വേളയിൽ തങ്ങൾക്ക് ന്യായവിധി പ്രതിഫലം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇത് കാണുന്നുണ്ട്. The saints actually wish to see the punishment of the persecutors. It is hard for us to understand. അവരെ നിലവിളിക്കുന്നത് അവർക്ക് ഈ അവരെ ദ്രോഹിച്ചവർക്ക് പ്രതിഫലം കിട്ടണമെന്നുള്ളത് ഇത് നമുക്ക് അതങ്ങനെ ചിന്തിക്കാനായിട്ട് ഒക്കത്തില്ല. The idea that the part of joy of heaven was to see the punishment of the sinners here. The assumption most അവർക്ക് പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലുള്ള നിലവിളിയായിട്ടാണ് പിതാക്കന്മാർ അതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ അവർ മഹത്വാവസ്ഥയിൽ ദൈവത്തോടൊപ്പം നിത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന സജീവമായിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ സഭയുടെ ഒരു വലിയ വിശ്വാസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹകൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുമ്പോൾ അല്പം കാലം കൂടി സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഭാവികാലത്ത് ഉണ്ടാകുവാനിരിക്കുന്ന പീഡയെ പറ്റിയുള്ള മുന്നറിയിപ്പോട് നൽകുക. കാരണം ഇനിയും അനേകം ആളുകൾ ഇതേ രീതിയിൽ രക്തസാക്ഷികളായിട്ട് വരുവാൻ ഉള്ള സാധ്യത, അപ്പൊ അതും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാവുന്നത് കൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് അത് ആശ്വാസത്തിന് കാരണമാണ് എന്നുള്ളതാണ് അവിടെ ഓർപ്പിക്കുന്നത്. 12-14 വാക്യത്തിൽ ആറാം മുദ്ര പൊട്ടിക്കുമ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്യവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപവും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി എന്ന് പറയുന്നുണ്ട്. ആറാം മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള ഒരു ചിത്രമാണ്. ആറാമത്തെ പൊട്ടിക്കുമ്പോൾ ഭൂമി കുലുക്കവും സൃഷ്ടിയെ മുഴുവനും ബാധിക്കുന്ന നാശങ്ങളും ഉണ്ടാകുന്നു. സൂര്യൻ ഇരുളായി, ചന്ദ്രൻ രക്തനിറമായി, നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു, ആകാശം മാറിപ്പോയി, മലകൾക്കും ദ്വീപുകൾക്കും സ്ഥാനഭ്രംശമുണ്ടായി. മഹാകോപ ദിവസത്തിൽ ഒളിക്കാനായി രണ്ട് രാജാക്കന്മാരും ഭൂമിയിലെ അധിപന്മാരും സ്ഥലമന്വേഷിച്ചു. പഴയ നിയമത്തിലെ പ്രവചന പുസ്തകത്തിൽ നിന്നുള്ള പ്രതീകം തന്നെയാണ് ഇവിടെയും യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയുടെ ദിവസത്തെപ്പറ്റി പറയുമ്പോൾ പ്രവാചകൻ ലോകത്തിന്റെ നാശത്തെക്കുറിച്ച് സൂര്യനക്ഷത്രാദികളുടെ രൂപഭേദങ്ങളെപ്പറ്റി പറയുക സാധാരണമാണ്. ഭൂമി കുലുക്കവും ലോകാവസാനത്തിന്റെ അടയാളമായി പഴയ നിയമ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ജോൺ ഈസ് യൂസിംഗ് പിക്ചർ വെരി ഫെമിലിയർ ടു ജൂയിഷ് റീഡേഴ്സ്. ഇത് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് വളരെ ഫെമിലിയർ ആയിട്ട് ഉള്ള ഒരു ചിന്തയാണ്. ദ ഫൈവ് ഇലമെന്റ്സ് വിച്ച് ക്യാൻ ബി അബണ്ടന്റ്ലി ഇല്ലസ്ട്രേറ്റഡ് ഫ്രം ദ ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് ഫ്രം ദ ബുക്ക് റിട്ടൺ ബിറ്റ്വീൻ ദ ഇന്റർടെസ്റ്റമെന്റൽ പീരിയഡ്. ദർ ഈസ് ദ എർത്ത് ക്വേക്ക്, ഭൂമി കുലുക്കം. അറ്റ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ദ എർത്ത് വിൽ ട്രംബിൾ. നിയമത്തിലുള്ള ഒരു ചിന്തയാണ്. ആമോസ് 8:8. Again, Ezekiel 38:19. There will be a great shaking in the land of Israel. Vindum Joel 2:10. The earth will quake and the heaven will tremble. Haggai 2:6. God will shake the heavens and the earth and the sea and dry land. The Jewish prophets and seers saw a time when earth would be shattered and a tide of destruction would flow over the old world before the new world was born. അപ്പോൾ ഒരു ഭൂമി കുലുക്കം ഉണ്ടായി, എല്ലാം നശിക്കും എന്നുള്ളത് ഒരു പഴയ നിയമ സങ്കല്പമാണ്. There is darkening of the sun and moon. The sun will set at midday and earth will grow dark in the clear daylight. Amos 8:9. Isaiah 13:10. Again Isaiah 15:3. Ezekiel 32:7. The sun will be turned into darkness and moon into blood. The sun will be darkened and the moon will not give her light. പുതിയ നിയമ ഭാഗത്ത് ഇത് കാണുന്നുണ്ട്. സെന്റ് മാത്യു ചാപ്റ്റർ 24:29, സെന്റ് മാർക്ക് 13:24, സെന്റ് ലൂക്ക് ചാപ്റ്റർ 23:45. ദ ഡാർക്കനിങ് ഓഫ് ദ സൺ ആൻഡ് ദ മൂൺ. ഇതും പഴയ നിയമത്തിലെ ആശയം തന്നെയാണ്. തേർഡ്, ദർ ഈസ് ഫോളിംഗ് ഓഫ് ദ സ്റ്റാർസ്. ദ സ്റ്റാർ വിൽ ഫോൾ ഫ്രം ഹെവൻ ആൻഡ് ദ പവേഴ്സ് ഓഫ് ഹെവൻ ഷാൽ ബി ഷേക്കൺ. ദ എൻഡ് will be a time when the most reliable things in the universe will be disorderly and terrifying chaos. Falling of the stars. Nakshatrangal adinte sthanathil ninnu thaazhe veerum. Again, there is folding of heaven. Aakasham chirutapadunnu. Heaven will be rolled together as a scroll. They will be changed like a garment and folded up. ഈ ആകാശം ചുരുട്ടും, ചുരുൾ പോലെ ചുരുട്ടും. 102 സങ്കീർത്തനത്തിൽ ഇത് പറയുന്നുണ്ട്. At the end, the eternal heavens themselves will be rent into two. അത് കാണുന്നുണ്ട്. Last one, there is the moving of the hills and the islands of the sea. The mountains will tremble and the hills will be moved. Jeremiah chapter 4 verses 24. The mountains will quake and the hills will melt. John saw a time when the most unshakable things would be shaken. So ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ പഴയ നിയമത്തിലെ ആശയങ്ങളുമായിട്ടൊക്കെ ചേരുന്ന ചിന്തകളാണ്. അപ്പോൾ ഇതൊക്കെയും സംഭവിക്കും എന്ന് ഇതിന്റെയൊക്കെ സംഭവമാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. സൂര്യനിരുളായും ചന്ദ്രൻ രക്തനിറമായും നക്ഷത്രങ്ങൾ പൊഴിഞ്ഞും ഒക്കെ കാണുന്നുണ്ട്. ഇത് പഴയ നിയമ പ്രവചനത്തിൽ നിന്നുള്ള ചിന്തകൾ തന്നെയായിട്ടാണ് ഇത് കാണുന്നത്. വീണ്ടും അവസാന ഭാഗം, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസരും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ച് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുകയും സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിയും. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് അവിടെ പറയുന്നു. അത് കോപദിവസത്തിൽ ഭയന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഏഴു തരം ആളുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. When the day of the Lord came, men would be afraid. They would be in pain as a woman of travail, and they would be amazed to one another. At that time, even the mighty man would cry bitterly. Zephaniah 1:40. The inhabitants of the land would tremble. The day of the Lord would be great and terrible. Malachi 3:1-3. Joel 2:11. Hosea 10:8. ഇങ്ങനെയുള്ള സംഭവത്തെ കുറിച്ചാണ് അവിടെ കാണുന്നത്. കോപദിവസത്തിൽ ഭയന്ന് ഓടി ഒളിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ, ഏഴു തരം ആളുകളെ കുറിച്ച് അവിടെ പറയുന്നത്. ഇത് ദൈവത്തിന്റെ ശത്രുക്കളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമായിട്ടാണ് യോഹന്നാൻ അവിടെ വിവക്ഷിക്കുന്നത്. രാജാക്കന്മാരെ വിവരിക്കുന്നത് ക്രിസ്തുവിനും സഭയ്ക്കും എതിരായ റോമൻ ചക്രവർത്തിമാരാണ്. മഹത്തുക്കൾ റോമൻ പ്രവിശ്യയുടെ ഗവർണർമാർ അടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരാണ്. എല്ലാവരും ഭയന്ന് ഗുഹകളിൽ അഭയം തേടുന്നു. അവർക്ക് നിൽപ്പാനായിട്ട് ഒക്കുന്നില്ല. ദൈവസന്നിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള അവരുടെ ശ്രമം തെറ്റായ ഒരു സുരക്ഷിത ബോധത്തിന്റെ പൊള്ളത്തരം അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദ പാസേജ് ഹാസ് ടു സിഗ്നിഫിക്കന്റ് തിങ്സ്. One, it is a universal, Revelation 6:50, speaks of the kings, captains, great ones, the rich, the strong, the slave, and the free. It has been pointed out that these 7 words include the whole fabric of human society. എല്ലാ മനുഷ്യരെയും ദൈവത്തിനെതിരായി നിൽക്കുന്ന സകല ശക്തികളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിട്ടാണ് ഇതെല്ലാം കൂടെ. നോ വൺ ഇസ് എക്സംപ്റ്റ് ഫ്രം ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്. ഒരു മനുഷ്യരും ഒരു രാജ്യവും ഈ ദൈവത്തിന്റെ ന്യായവിധികളിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് ഒക്കുകയില്ല എന്ന് വളരെ വളരെ ഖണ്ഡിതമായി വളരെ ശക്തമായിട്ട് ഇത് പറയുന്നു. ദ ഗ്രേറ്റ് വൺസ് മേ വെൽ ബി റോമൻ ഗവർണേഴ്സ് ഹു പ്രോസിക്യൂട്ട് ദ ചാർജ്. ദ ക്യാപ്റ്റൻസ് ആർ ദി മിലിറ്ററി അതോറിറ്റീസ്. അവരെ ഓടി ഒളിക്കുന്ന ഒരു ചിത്രം കാണുന്നുണ്ട്. വെൻ ദ ഡേ ഓഫ് ദ ലോർഡ് കംസ് ഡോണ്ട് സീ പീപ്പിൾ സീക്കിംഗ് സംവെയർ ടു ഹൈഡ്. It's a great truth that the first instinct of sin is to hide. Eden thottathil aadi madavidakal paavam cheyidappol avaru odi odikkunna oru chithram kaanunnundu. In the garden of Eden, Adam and Eve sought to hide themselves. Oru chindakan parayunnu, what sinners dread most is not death but the revealed presence of God. സിന്നസിന്റെ പ്രത്യേകത മരിക്കുക എന്നുള്ളതല്ല, ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഉള്ള ശ്രമമാണ്. The terrible thing about sin is that it makes a man a fugitive from God. And the supreme thing about the work Jesus Christ is that puts a man into a relationship with God. കർത്താവിന്റെ പ്രവർത്തന ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവ മനുഷ്യനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് അത് വീണ്ടും പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ്. സുപ്രീം തിങ് അബൌട്ട് ദ വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദാറ്റ് ഇറ്റ് പുട്സ് എ മാൻ ഇൻ ടു എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഇൻ വിച്ച് ഹീസ് നോ ലോങ്ങർ നീഡ് ടു സീക്ക് ഹൈഡ് നോയിങ് ദാറ്റ് ഹീ ക്യാൻ കാസ്റ്റ് ഹിംസെൽഫ് ഫ്രം ദ ലവ് ആൻഡ് മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മുന്നിൽ നീ ഒളിച്ചു നിൽക്കേണ്ടവനല്ല, ഓടി ഒളിക്കേണ്ടവനല്ല, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ അതിന്റെ ഭാഗത്ത് നിൽക്കേണ്ടവനാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തെ മനുഷ്യനോട് കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു ചിത്രമാണ് നമുക്ക് യേശു ക്രിസ്തുവിൽ കാണുവാനായിട്ട് നോക്കുന്നത്. മറ്റൊന്ന്, ദ റാത്ത് ഓഫ് ഗോഡ് വിൽ നോട്ട് ദാറ്റ് വൺ ലാസ്റ്റിംഗ് ഫ്രം മെൻ ഫ്ലീസ് is the wrath of lamb. There is a paradox. We do not readily associate wrath with lamb, rather gentleness and kindness. But the wrath of God is the wrath of love, which is not out of destroy, but even in anger is out to save the ones it loves. Wrath of God il devat manushine nashipikkuka ennalladalla ദൈവസ്നേഹത്തിൽ മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ദൈവ കോപത്തിന്റെയും അർത്ഥം. ഇവിടെ അവസാനത്തിന്റെ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ മഹാദിവസത്തിൽ ആ കോപദിവസം ആർക്ക് ചേർത്ത് നിൽപ്പാൻ കഴിയും? മനുഷ്യന്റെ നിസ്സഹായതയെ വിലപിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. ദൈവസന്നിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മനുഷ്യന്റെ ശ്രമം, അതാണ് ഓടി ഒളിക്കുന്നതിന്റെ ഒരു ചിത്രം കാണുവാനായിട്ട് നോക്കുന്നത്. അതിന്റെ പൊള്ളത്തരത്തെ കുറിച്ച് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ചെറുത്തു നിൽപ്പാൻ ഓടി ഒളിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ള ഒരു വിലാപനത്തോടുകൂടിയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഏഴ് മുദ്രകളുള്ളതും ആറ് മുദ്രകളെ കുറിച്ചുള്ളതും ഈ ഭാഗത്താണ് പറയുന്നത്. ആദ്യത്തെ നാല് മുദ്രകൾ നാല് കുതിരകളുടെ ഒരു ചിത്രമായിരുന്നു. അത് നശിപ്പിക്കുന്നതിന്റെ നശീകരണത്തിന്റെ പ്രതീകമായിട്ടാണ് നാല് കുതിരകളെ കാണുന്നത്. വീണ്ടും രണ്ടെണ്ണം കണ്ടത് അത് ബലിപീഠത്തിന്റെ ചുവട്ടിലെ ആത്മാക്കൾ അഞ്ചാമത്തെ മുദ്രയിൽ കാണുന്നുണ്ട്. ആറാമത്തെ മുദ്രയിൽ ഈ കോപദിവസത്തിൽ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. ഇതാണ് ഈ ആറാം അധ്യായത്തിന്റെ മുഖമായിട്ടുള്ള ഒരു സന്ദേശം. ഇനി ഏഴാം ചാപ്റ്റർ ആണ്. നമുക്ക് ആ ചാപ്റ്ററിലൂടെ ഉള്ളു നമ്മുടെ ഈ പ്രാവശ്യത്തെ പഠനത്തിനായിട്ടുള്ളത്.
അത് അടുത്ത ആഴ്ച ചിന്തിക്കാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയാൽ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിയുള്ളത് പറയാനായിട്ട് എടുക്കും. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും പ്രത്യേകം പറയാനായിട്ടുണ്ടോ?
എന്റെ അഭാവത്താൽ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോയത് ചിച്ചിക്കും വളരെയധികം താങ്ക്സ് പറയുന്നു. പല നാളുകൾക്ക് ശേഷമാണ് എനിക്ക് എല്ലാവരും ഒന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റുന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്കിപ്പോഴും തൊണ്ടയ്ക്ക് എന്റെ സ്വരം ശരിയായിട്ടില്ല, ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അച്ഛന്റെ ഈ ക്ലാസ് വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ വളരെ പ്രയോജനം ചെയ്യും ഞങ്ങൾക്ക്. ഈ വെളിപാട് പുസ്തകം സാധാരണ രീതിയിൽ ഞങ്ങൾ വായിച്ചാൽ ഒന്നും മനസ്സിലാകുകയില്ല. അച്ഛൻ ഒരു മണിക്കൂറിലെ ക്ലാസ് എടുക്കാൻ കുറഞ്ഞത് ഒരു 8-10 മണിക്കൂറെങ്കിലും പഠിക്കണമെന്നാണ് എന്റെ ധാരണ. ഇത്രയും പാടുപെട്ട് ഞങ്ങളെ ഇത് പഠിപ്പിക്കുന്നതിനകത്ത് വളരെയധികം സന്തോഷവും നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അച്ഛൻ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും തന്നിട്ടുണ്ട്. ഞാൻ കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇന്ന് അച്ഛൻ അയച്ചു തന്നത് എല്ലാവർക്കും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ റീജിയണൽ സെക്രട്ടറിമാർക്കും അത് കിട്ടിയിട്ടുണ്ട്. അവരുടെ യൂണിറ്റ് സെക്രട്ടറിമാർക്കും അവരിൽ കൂടെ മറ്റുള്ളവർക്കും ഉടനെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ കൂടെ കുറച്ച് ചർച്ച് ഹിസ്റ്ററിയുടെ വിട്ടുപോയ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ അയക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ഇത് ക്വിസിനോ അല്ല പരീക്ഷയ്ക്കോ എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇത് അയക്കുന്നത്. നമുക്കിത് പഠിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരം ഇനി നമ്മുടെ ജീവിതകാലത്തിന് കിട്ടുമെന്ന് തന്നെ സംശയമാണ്. കാരണം ഇനി ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് വീണ്ടും വെളിപാട് വരുമ്പോൾ ചിലപ്പോൾ 15-20 വർഷമൊക്കെ ആവും. അപ്പൊ നമ്മൾ എത്ര പേര് അന്ന് ജീവിച്ചിരിക്കും ഇത് ക്ലാസ് കേൾക്കാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല. അപ്പൊ ഇപ്പൊ കിട്ടുന്ന ഈ അവസരം നമ്മൾ വളരെയധികം നന്നായി എടുത്ത് അതിലെ എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒന്ന് മാത്രം കാര്യങ്ങൾ ഇതിലുണ്ട്. അതെല്ലാരും ഒന്നും എല്ലാരും ക്വിസിന് ചേർന്നില്ലെങ്കിലും കൊള്ളാം, പരീക്ഷയ്ക്ക് ചേർന്നില്ലെങ്കിലും കൊള്ളാം, എല്ലാരും ഇതൊന്ന് പഠിക്കണം. അതുപോലെ അടുത്ത ക്ലാസ് കൊണ്ട് അച്ഛൻ 7th ചാപ്റ്റർ തീർക്കുകയാണെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ട്, സംശയം തീർക്കാനുണ്ടെങ്കിൽ അത് ഒന്നുകിൽ എന്റെ പേർക്ക് ഇമെയിൽ ചെയ്യുക അല്ലെ അച്ഛന്റെ പേർക്ക് ഇമെയിൽ ചെയ്യുക, ഞങ്ങൾ ഫോർവേഡ് ചെയ്യാം. അച്ഛൻ അതിന് ക്ലാസ്സിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടെ ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കുക. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് സെയിന്റ് ജൂഡിന്റെ ക്ലാസിനെ കുറിച്ചുള്ള ലേഖനത്തിന്റെ ക്ലാസ് തിരുമേനി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജൂലൈ 6-ന്. ഞാൻ അതിനു വേണ്ടി എല്ലാവർക്കും ഇമെയിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ അന്നമയാൻ പാസ്റ്ററിന് നമുക്ക് 1-2 ചാപ്റ്ററുടെ ഉള്ളു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചർച്ച് ഹിസ്റ്ററി ഒരു സ്വല്പം ഒരു റിവിഷൻ പോലെ നമുക്ക് തരാമെന്ന് പറഞ്ഞു 1-2 ക്ലാസ്സിൽ കൂടെ. ഇവർക്ക് രണ്ടച്ഛന്മാരും നമുക്ക് വേണ്ടി ഇത് മാത്രം പാടുപെടുന്നുണ്ടെന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിനും അവരുടെ ഫാമിലിക്കും വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നൂടെ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും നാളെ കാണാം. അച്ഛ
എല്ലാവർക്കും താങ്ക്സ്. പ്രാർത്ഥിക്കാം മാമേ.
ഓക്കെ അച്ഛ.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജീവമുള്ള നിന്റെ ശ്ലീബായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചിന്തിക്കണമേ. ദൈവമായ കർത്താവേ, നിരോക്കയിലും എല്ലാ സ്നേഹത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവേ, തുഴയിൽ ഞങ്ങളെ ചിന്ത സമർപ്പിക്കുന്നു. അനുഗ്രഹമായി ഒത്തുചേരുവാൻ തക്കുന്നോട്ടെന്ന് സഹായിച്ചു. കേട്ട വചനങ്ങളെ അവിടുത്തെ സന്നിധി ഓർക്കുന്നു. ദൈവമേ പഠിക്കുവാൻ, ദൈവമേ കൂടുതൽ കൂടുതൽ പഠിക്കുവാൻ തക്കൊണ്ടും പ്രേരണ നൽകുന്നതുമായ ഒരു ക്ലാസ്സായി തീരുവാൻ നിങ്ങളത് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ തീക്ഷ്ണത വർദ്ധിപ്പിക്കുവാൻ ഞങ്ങളുടെ ഈ പഠനവും ഞങ്ങളുടെ ഈ ശുശ്രൂഷകളും ഉപകരിക്കണമേ. ഇത് സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവാത്മാവിലിതിനെ സ്വീകരിപ്പാൻ നിങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ അജ്ഞതയെ നീക്കി ദൈവമേ യഥാർത്ഥം വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുവാൻ തക്കവണ്ണം ഈ ക്ലാസുകൾ ഞങ്ങൾക്ക് ഉപകരിക്കണമേ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവിധ നിലകളിൽ വിവിധ ശുശ്രൂഷകളിൽ ദൈവമേ ആയിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പിതാക്കന്മാരെ ദൈവത്തിന്റെ ജീവിതം സമർപ്പിക്കുന്നു. വിശുദ്ധവാദിനുവേനെ എല്ലാ പിതാക്കന്മാരെയും ഓർക്കുന്നു. ഭദ്രാസനമുദ്ര പോലത്തായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയ തിരുമേനിയുടെ യാത്രകളിലും ശുശ്രൂഷകളിലും ദൈവമെല്ലാ മേഖലകളിലും അനുഗ്രഹത്തോടെ അവിടുന്ന് സൂക്ഷിക്കണമേ. ദൈവമേ, അനുഗ്രഹത്തോടെ ദൈവമേ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന കൃപകളും ആരോഗ്യവും കൊടുക്കണമേ. മർത്തമറിയ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇതിനെ നേർത്തി നൽകുന്ന നിരാസന തലത്തിൽ നേർത്തി നൽകുന്നവരെ ഓർക്കുന്നു. സന്മാമേ ഇതേ ദൈവമേ ഇതിന്റെ എല്ലാ ക്രമീകരണം ചെയ്യുന്ന മനോജിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ ശുശ്രൂഷകൾ ദൈവസന്നിധിക്ക് വിലപ്പെട്ടതായി തീരുവാൻ സ്വർഗം ഇടയാക്കണമേ. റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ എല്ലാ യൂണിറ്റിലെ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോഭാരങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളായിരിക്കുന്നവർ മേലെ അവിടുത്തെ സ്പർശനം ദൈവമേ ഉണ്ടാകണമേ. അവിടുത്തെ സ്പർശനത്തിന്റെ മാതൃകം അനുഭവിച്ചറിയുവാനും ദൈവമേ നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കൊണ്ട് നിങ്ങളെ അവിടെ സഹായിക്കണമേ. നിങ്ങളുടെ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ നിത്യമായിരിക്കുന്ന ശാന്തിയും സമാധാനവും ദൈവമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയുവാൻ അവിടെ സഹായിക്കണമേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. അവർക്ക് നല്ല മാതൃക കാട്ടിക്കൊണ്ടുപോകാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ദൈവമേ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹത്തിന്റെ കുടുംബമായിരിക്കാൻ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കാൻ ഞങ്ങളോട് സഹായിക്കണമേ. ദൈവമേയുടെ ഇടവകയിൽ ഞങ്ങളായിരിക്കുന്ന ഇടവകയിൽ ഏറ്റവും അനുഗ്രഹത്തോട് പ്രവർത്തിക്കുവാനും നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാനും ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. രാത്രിയിൽ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളുടെ കണ്ണുനീരുകളിൽ അവിടുത്തെ കൃപയും അവിടുത്തെ മനസ്സിലും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കടവപ്പെട്ടിരിക്കുന്നവരെ ഓർക്കുന്നു. കൃപയിലും കാവലും ഞങ്ങൾ വഴി നടത്തണമേ. ഞങ്ങളുടെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകളെയും വാഴ്ത്തണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പങ്ങളുടെ പ്രതിസായി വസിപ്പിക്കണമേ. നാഥ ഞങ്ങളുടെ ബുദ്ധിമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് ഉന്നയിക്കും തന്നെ.
എല്ലാവർക്കും ഗുഡ് ഈവനിംഗ്.